മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
ശ്രീമതി കെ കെ ഷാഹിന, കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഒറ്റ മാധ്യമത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, മംഗളം ചാനലിനെതിരെ. താങ്കളുടെയൊക്കെ നേതൃത്വത്തിൽ മംഗളത്തിന്റെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നുമുണ്ട്. ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, എന്താണ് നിങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധത്തിന്റെയും മാർച്ചിന്റെയും ഒക്കെ ഒരു ലക്ഷ്യം?
ഈ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഒരു സ്ഥാപനം പൂട്ടിച്ചു കളയുക എന്നുള്ളതല്ല. ഒരിക്കലും അങ്ങനെയൊരു ലക്ഷ്യം ഞങ്ങളുടെ മുന്നിലില്ല. ഞങ്ങളുടെ സമരത്തിന്റെ ലക്ഷ്യം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിഷയത്തിൽ ഉചിതമായ, അതിന് കാരണക്കാരായ ആളുകളുടെ പേരിൽ ഉചിതമായ നടപടി എടുക്കുകയും കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ്. കാരണം ഇത് അനുവദിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. ഇന്ന് നമ്മൾ ഇതിനെതിരെ സമരം ചെയ്തില്ലെങ്കിൽ, ഇത് ഇങ്ങനെ പോട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിലും മോശമായിട്ടുള്ള അവസ്ഥയാവും കേരളത്തിലെ മാധ്യമ രംഗത്തുണ്ടാവുക. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം കറക്ഷനാണ്, തിരുത്താണ്. അല്ലാതെ ഞങ്ങള് ഒരു സ്ഥാപനവും പൂട്ടിക്കുക എന്ന ഉദ്ദേശം നമുക്കില്ല. ഒന്ന് ഒന്ന് കേരളത്തിലെ വളരെ അസംഘടിതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ചും വനിതാ മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാലൊന്നും ഒരു സ്ഥാപനവും പൂട്ടിക്കാൻ പറ്റുകയുമില്ല. അങ്ങനെ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. പക്ഷെ ഇത് തിരുത്തപ്പെടണം. ഇതിന് കാരണക്കാരായവരുടെ പേരിൽ നടപടിയെടുക്കുകയും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.
ഇതിൽ പക്ഷെ ഒരു കഴിഞ്ഞ കുറെ കാലമായി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കുള്ള ഒരു ജനവിശ്വാസം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിൽ ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ തന്നെ തമ്മിൽ തല്ലുമായി തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥ, മറ്റൊരു മേഖലയിലും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടായാൽ ആ അതേ മേഖലയിലുള്ള മറ്റാൾക്കാർ തെരുവിലിറങ്ങാറില്ല, അത്തരം ഒരു മോശം അവസ്ഥയിലേക്ക് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ രംഗം കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ?
ഇത് സത്യത്തില് ഞാൻ മറ്റെല്ലാ മേഖലകളെയും അപേക്ഷിച്ച് മാധ്യമ പ്രവർത്തന മേഖലയ്ക്കുള്ള ഒരു വലിയ ഗുണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് നമ്മൾ സ്വയം ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം, അപ്പോ മാധ്യമങ്ങളെ തിരുത്താൻ ഏറ്റവും ശേഷിയുള്ളത്, അത് ഏറ്റവും വളരെ ഫലപ്രദമായത് ചെയ്യാൻ പറ്റുന്നത് മാധ്യമങ്ങൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് തന്നെയാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ തോതിൽ ഇടിവ് സംഭവിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കുറെ നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, വളരെ മികച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന, ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഭൂരിപക്ഷം. നമ്മളീ കാണുന്ന തരത്തിലുള്ള അപജയം അല്ലെങ്കിൽ പുഴുക്കുത്ത് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന തരം വ്യക്തികളും അത്തരം പ്രവണതകളും ഒരു ന്യൂനപക്ഷം തന്നെയാണ് മാധ്യമ മേഖലയിൽ. പക്ഷേ കേരളം വലിയ തോതിൽ മാധ്യമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഏത് ഒരു വിഷയവും വലിയ ചർച്ചയാവുന്നു. അപ്പം ഇവിടെ മംഗളം ഇപ്പോ ചെയ്ത ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനെതിരെ, അത് തികച്ചും അധാർമികമാണ്. ഒരു തരത്തിലും ഒരു മീഡിയ എത്തിക്സിന് നിരക്കുന്ന മാധ്യമ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനൊന്നും നിരക്കുന്ന ഒരു സംഗതിയല്ല അവർ ചെയ്തിട്ടുള്ളത്. മാധ്യമ പ്രവർത്തനമേ അല്ല അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ സംസാരിക്കേണ്ടതും അതിനെ കറക്റ്റ് ചെയ്യേണ്ടതും മാധ്യമങ്ങളുടെ ചുമതല തന്നെയാണ്, മാധ്യമ പ്രവർത്തകരുടെ ചുമതല തന്നെയാണ്. അതിന് നമ്മൾ തമ്മിൽ തല്ലായിട്ടല്ല കാണേണ്ടത്. ഇപ്പോ നമ്മൾ ഈ അഭിഭാഷകരുടെ കാര്യം എടുത്താൽ, ഒരു അഭിഭാഷകൻ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന സംഭവത്തിന്റെ പുറത്ത് പിന്നീടുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അഭിഭാഷകരും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് അത് പോയി. ഒരിക്കൽ പോലും അഭിഭാഷകരിൽ ഒരു വിഭാഗം പോലും ഈ ആ അഭിഭാഷകൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ല. ഏതാനും വ്യക്തികൾ, വിരലിൽ എണ്ണിയെടുക്കാവുന്ന ഏതാനും വ്യക്തികളായിട്ടുള്ള അഭിഭാഷകർ മാത്രമാണ് അഭിഭാഷകരുടെ ഭാഗത്തും പ്രശ്നമുണ്ട് എന്ന് പറയാൻ തയ്യാറായിട്ടുള്ളത്. അപ്പം മറ്റു പല മേഖലകളിലും ഉള്ളവർ ഒട്ടും തന്നെ ആത്മപരിശോധന നടത്താൻ തയ്യാറാവാതിരിക്കുമ്പോൾ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ആത്മപരിശോധന നടത്താനും തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താനും പരസ്യമായി മാപ്പ് പറയാനും ഒക്കെ തയ്യാറാവുന്നവരാണ് എന്നതിനെ വലിയ, അത് വലിയ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്.
അതൊരു വലിയ കാര്യമായി പറയുമ്പോഴും അതിനകത്തൊരു മറുവശം, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ ചർച്ചയൊക്കെ നോക്കുകയാണെങ്കിൽ കാണുന്ന ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മംഗളം ചാനൽ ആ വാർത്ത എ കെ ശശീന്ദ്രന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടിട്ട് ഇന്ന് ഒരാഴ്ച തികയുകയാണ്. ഈ ഒരാഴ്ച കൊണ്ട് മംഗളം എന്ന ഒരു ചാനൽ ലോകം മുഴുവൻ അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലെങ്കിലും റേറ്റിംഗിൽ വളരെയധികം മുന്നിലെത്താൻ മംഗളത്തിന് കഴിഞ്ഞിട്ടുണ്ടാകും, കാരണം അത്രത്തോളം ആൾക്കാർ ആ ചാനൽ കണ്ടു, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഓൺലൈനിലെങ്കിലും അത് കാണുകയുണ്ടായി. സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്ന ഒരു ചോദ്യം കൂടിയാണത്, മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് വലിയൊരു അസൂയ അതിനകത്തില്ലേ? ഇത്രയും വലിയൊരു ബ്രേക്കിങ്ങുമായി മംഗളം വന്നപ്പോൾ അതിനോടുള്ള ഒരു അസൂയ കൊണ്ടല്ലേ മറ്റു മാധ്യമപ്രവർത്തകർ ഇങ്ങനെ രംഗത്തിറങ്ങുന്നത്?
മംഗളം ചാനൽ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നത് കൊണ്ട് അവര് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും അവരുടെ ഡിജു പറഞ്ഞതുപോലെ അവരുടെ റേറ്റിംഗ് ഉയരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മറ്റു മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ അല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ ധാർമ്മിക രോഷം ഒക്കെ പ്രകടിപ്പിക്കുന്ന ജനങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അവര് ഈ മംഗളം ചാനൽ തുറന്നത് കാണാൻ വേണ്ടി ഇരിക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് റേറ്റിംഗ് കൂടുന്നത്. അപ്പൊ ഇത്തരമൊരു വാർത്ത മംഗളം പുറത്തുവിട്ട ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ ആളുകൾക്ക് വലിയ ഉത്സാഹമാണ്. അപ്പൊ അവര് തന്നെയാണ് ഇത്തരത്തിലുള്ള വളരെ അക്രമമായ മാധ്യമ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ അസൂയയുടെ പ്രശ്നം, അത് മാധ്യമങ്ങളെ കുറിച്ചും മാധ്യമ പ്രവർത്തന മേഖലയെ കുറിച്ചും പ്രാഥമികമായി പോലും ധാരണയില്ലാത്ത ആളുകൾ മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഈ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് വിശ്വാസ്യത തന്നെയാണ്. ഈ വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉദാഹരണം പറഞ്ഞാൽ വ്യാജരേഖ, വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് വന്ന മാധ്യമ പ്രവർത്തകൻ അതോടുകൂടി ഏതാണ്ട് അവസാനിച്ചു പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ പിന്നീട് ഒരിക്കലും ഒരു അതിനുശേഷം ഇത്രയേറെ ചാനലുകൾ വന്നു, അയാൾ ഒരിക്കലും ഒരു ചാനലിലേക്കും അയാൾക്ക് ഒരു എൻട്രി കിട്ടിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ നമ്മളുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്.
സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ഒരു 22 ഇപ്പോ ഒരു കേരളത്തിൽ സ്വകാര്യ ചാനലുകൾ, ടെലിവിഷൻ ചാനലുകൾ വന്നിട്ട് 22 വർഷമാവുകയാണ്. അതിന്റെ തുടക്കകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു താങ്കൾ, അന്ന് വാർത്ത വായിക്കുകയും എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു താങ്കൾ. ഈ 22 വർഷത്തെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ അധപതനത്തിലേക്ക് കേരളത്തിലെ മാധ്യമരംഗം പോകുന്നു എന്ന ഒരു വിമർശനം ഒരുപാടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷം, ഏതാനും വർഷം മുമ്പാണെങ്കിൽ ജോസ് തെറ്റേലിന്റെ ദൃശ്യങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ വ്യാജരേഖ മുമ്പുണ്ടായിരുന്നു, ചാരക്കേസ് ഇപ്പോഴും പറയുന്നത് കാര്യമാണ്. അന്നൊന്നും ഇത്തരത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു മംഗളം ചാനൽ കൊടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ട കാര്യം എന്താണ്? കാരണം മറ്റതിന്റെ ഒരു തുടർച്ച തന്നെയാണിത് പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ.
അല്ല, ഇതിനകത്ത് പ്രധാനമായും വേണ്ടത് ഒരു ഒരു രണ്ട് കാര്യങ്ങളാണ് അവർ പറയാനുള്ളത്. ഒന്ന്, ഈ പറയുന്ന ഒരു വിമർശനത്തിൽ വലിയ ഒരു അളവോളം വിമർശനത്തിൽ സാധൂകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കേരളത്തിലെ മാധ്യമ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആശാസ്യമല്ലാത്ത പ്രവണതകൾ കടന്നു വരുന്നുണ്ട്. ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ ജോസഫിന്റെ വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും സരിതയുമായി ബന്ധപ്പെട്ട സോളാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രീതിയിലും ഒക്കെ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ എല്ലാ കാലത്തും ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. ഇത് ആരോഗ്യകരമായ ഒരു മത്സരം അല്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴുണ്ടായ സംഭവവും ഈ സംഭവങ്ങളും തമ്മിൽ പ്രാഥമികമായി ഒരു വലിയ വ്യത്യാസമുണ്ട്. രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഈ സോളാർ പ്രശ്നത്തിലാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രശ്നത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോസ് തെറ്റേലിന്റെ പ്രശ്നത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു. ജോസ് തെറ്റേലിന്റെ വിഷയത്തിൽ ആ പരാതിക്കാരിയായ സ്ത്രീ തന്നെ, എനിക്ക് മുഖം മറക്കേണ്ടതില്ല, എന്റെ മുഖം മറക്കേണ്ടത് പോലും ഇല്ല, എനിക്ക് ഈ പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ ഇത്തരം ഒരു പരാതി ഉന്നയിച്ചാൽ സ്വാഭാവികമായും ലോകത്തെ എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കും. അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മാത്രം ഒരു സവിശേഷതയൊന്നുമല്ല. പക്ഷെ ഈ കേസിൽ, ഈ മംഗളത്തിന്റെ കേസിൽ അങ്ങനെ ഒരു പരാതിക്കാരിയേ ഇല്ല. അത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വ്യത്യാസം, ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം. രണ്ടാമത്തേത്, അവരുടെ തന്നെ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ച് അവർ മന്ത്രിയെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്തത് എന്നത് വളരെ ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഗതി കേരളത്തിലെ ഒരു മാധ്യമവും മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോ അതാണ് ഈ രണ്ട് വലിയ വ്യത്യാസങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. ഇത് ഇപ്പോ നേരത്തെ ഇപ്പോ ജോസ് തെറ്റേലിന്റെ വിഷയത്തിലായാലും അല്ലെങ്കിൽ സോളാർ വിഷയത്തിലായാലും നമ്മൾ തുടർന്നു വന്നതിന്റെ ഒരു തുടർച്ചയായി ഇതിനെ കാണാനുള്ള ഒരു പ്രവണത ആളുകൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ പരാതിക്കാരി ഉണ്ട് എന്നുള്ള വ്യത്യാസം, പിന്നെ ഈ മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ച് ഒരാളെ കുടുക്കി എന്നുള്ള വ്യത്യാസം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്തത് വെറും ബ്ലാക്ക്മെയിലിംഗ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്ലാക്ക്മെയിലിംഗ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സ്ത്രീ അറിയാതെ ഷൂട്ട് ചെയ്ത് അതിന് ആ വീഡിയോ വെച്ച് സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അതിന് തുല്യമായൊരു പ്രവൃത്തിയാണത്, ഒരു ക്രൈമാണത്. അല്ലാതെ അത് മാധ്യമ പ്രവർത്തനമേ അല്ല. ഇപ്പൊ മന്ത്രി വളരെ, അയാൾ വളരെ സ്വകാര്യ ആ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അയാള് അയാൾക്ക് വളരെ വിശ്വാസമുള്ള വളരെ ഉഭയസമ്മതപ്രകാരം ഉള്ള ഒരു കാര്യമായിട്ടാണ് അയാളെ
സംസാരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, കാരണം ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത എടുത്തു എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അല്പം ഒരു വ്യക്തിപരമാകുന്നുവെങ്കിൽ ക്ഷമിക്കുക. കാരണം താങ്കൾ തെഹൽക്കയിൽ ജോലി ചെയ്തിട്ടുള്ള റിപ്പോർട്ടറാണ് കെ കെ ഷാഹിന. ഇന്ത്യയിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യമായി കൊണ്ടുവന്നത് തെഹൽക്കയായിരുന്നു, ഓപ്പറേഷൻ വെസ്റ്റന്റ്. അന്നും ഉപയോഗിച്ചത് മാധ്യമപ്രവർത്തകരെ അല്ലെങ്കിൽ പോലും, അങ്ങനെ ആരോപണം ഉയർന്നിരുന്നു, അല്ലെങ്കിൽ പോലും ഉപയോഗിച്ചത് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന ജോലി ചെയ്യുന്ന ആളുകളെ, സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കാശ് കൊടുത്തെടുത്ത് അവരെ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടായിരുന്നു അന്ന് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത്. അന്ന് ആ ഒരു സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ താങ്കളും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും നമുക്ക് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ധാർമ്മിക രോഷം അതിന്റെ പേരിൽ വന്നിട്ടില്ലല്ലോ.
അത് തെറ്റിദ്ധാരണയാണ്. അന്നും അന്നും ഈ ദേശീയ തലത്തിൽ ഇത് ഇത് ശരിയായ രീതിയിലുള്ള മാധ്യമപ്രവർത്തനമാണോ എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണ.
ചർച്ചകൾ നടന്നു, പക്ഷെ ചർച്ചകൾ നടന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അത് തെറ്റായിരുന്നു എന്നൊരു തീർപ്പിലേക്ക് ആരും എത്തിയിട്ടില്ല.
അല്ല, അതിന് അതിനും അവിടെ വ്യത്യാസമുണ്ട്. അങ്ങനെ അവിടെ എന്താണ് പുറത്തു കൊണ്ടുവന്നത്, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ വ്യാപകമായ തോതിലുള്ള അഴിമതി, വെസ്റ്റേൺ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ തെഹൽക്ക നടത്തിയ ആ ഓപ്പറേഷൻ, അതിലൂടെ പുറത്തു വന്നത് അഴിമതിയാണ്. ഇവിടെ എന്താണ് പുറത്തു വരുന്നത്? എന്താണ് മന്ത്രി ചെയ്ത കുറ്റമായി ഇവർ പറയുന്നത്? മന്ത്രി തന്റെ അടുത്ത് പരാതിയുമായി വന്ന ഒരു സ്ത്രീയെ അയാളുടെ അധികാരം ഉപയോഗിച്ച് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മന്ത്രി ഖജനാവിലെ പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഇല്ല. മന്ത്രി അയാളുടെ അധികാരം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അയാളുടെ പിന്നെ ഓഫീസ്, അയാള് പബ്ലിക് ഓഫീസ് അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇതിൽ എവിടെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ്? നേരത്തെ പറഞ്ഞ മറ്റു പല കാര്യങ്ങളിലും മറ്റു പല സ്റ്റിംഗ് ഓപ്പറേഷനുകളിലും പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്.
അതായത് അവസാനമായി ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ ചോദിക്കാനുള്ളത്, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് വിഷയമല്ല എന്ന് താങ്കൾ പലതവണ പറയുകയുണ്ടായി. ഒരുപാട് പേർ ഇപ്പോൾ എന്റെയോ കെ കെ ഷാഹിനിയുടെയോ വ്യക്തിപരമായ അഭിപ്രായമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിൽ ഒരു പൊതുബോധമുണ്ട്. അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് എവിടെ വരെ പോകാൻ കഴിയും, അവരുടെ ഒരു ധാർമ്മികതയുടെ അതിർവരമ്പ് എവിടെയാണെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പൊതുബോധമുണ്ട്. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ നമ്മളതിൽ കൈകടത്തണമോ എന്ന് ചോദിക്കുമ്പോഴും, അത്തരം ചില പൊതുബോധങ്ങളുടെയും ചില സാമൂഹ്യ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അത് അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എ കെ ശശീന്ദ്രൻ എന്ന കാര്യം ഈ ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. അത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലേ?
അത് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണത്. കാരണം ഇതിന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. മന്ത്രിയായ എ കെ ശശീന്ദ്രൻ അയാളുടെ പബ്ലിക് ഓഫീസ്, അയാളുടെ മന്ത്രി എന്ന പദവി എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അതാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് അയാൾ ചോറാണോ കഴിക്കുന്നത്, ചപ്പാത്തിയാണോ കഴിക്കുന്നത്, അയാൾ ഏത് ബ്രാൻഡിൽപ്പെട്ട അടിവസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇതിലൊന്നും പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല.
അല്ല, പക്ഷെ ഇതുപോലെ ഇത്തരത്തിൽ ഒരു സ്ത്രീ തന്നെ പലതവണ വന്ന് സമീപിക്കുകയും കാണുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില വ്യക്തിപരമായ വൈകാരിക തലങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി അവരോട് സംസാരിക്കുമെന്ന് വ്യക്തമാകുമ്പോൾ, നാളെ ഒരു ഘട്ടത്തിൽ അഴിമതി നടത്താൻ, ഇപ്പോൾ സരിതാ കേസിൽ സംഭവിച്ചിരിക്കുന്ന സരിതയുടെ ആരോപണം തന്നെ അതാണ്, അത് സംഭവിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവ് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയല്ലേ?
അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് ഈ പറഞ്ഞത് അതിനുള്ളൊരു തെളിവായിട്ട് നമ്മൾ പറയുന്നത് അത് വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു സംഗതിയാണ്. എങ്ങനെയാ അങ്ങനെ പറയാൻ പറ്റുക? ഇപ്പോ 7 മാസമായി ഈ സ്ത്രീ മന്ത്രിയുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വളരെ ഉത്തമ ബോധ്യത്തിലും ഉത്തമ വിശ്വാസത്തിലും ആ സ്ത്രീയോട് പ്രണയമായിരുന്നിരിക്കും. മനുഷ്യർ പ്രണയിക്കുന്നത് ഒരു കുറ്റമല്ലല്ലോ. അപ്പോ അത് ഇയാൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നാളെ ഇയാൾ അങ്ങനെ ചെയ്തേക്കും എന്ന അത് വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷൻ മാത്രമാണ്. മന്ത്രിയായാലും ആരായാലും മനുഷ്യരാണ്. അടിസ്ഥാനപരമായി മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള വികാരങ്ങളും ഒക്കെയുണ്ട്. അതുണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. അത്തരം വികാരങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിയായാൽ മന്ത്രി പദവി എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ഈ ഡേറ്റ് വരെ എന്നുള്ളതാണ് ചോദ്യം. നാളെ ഇയാൾ ഈ കുറ്റം ചെയ്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇന്ന് തന്നെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിനകത്ത് യാതൊരു നൈതികതയും ഇല്ല. അത് ശരിയായ ഒരു മാധ്യമപ്രവർത്തനവുമില്ല, മാധ്യമപ്രവർത്തനവുമല്ല. ഈയൊരു ചോദ്യത്തിന് ഇത് ആളുകളുടെ ഒരു ഒരു വളരെ ഇടുങ്ങിയ ഒരു സദാചാര ബോധത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. ഇതിനകത്ത് ആകെപ്പാടെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, അയാൾ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചു. അതിൽ അയാളുടെ ഭാര്യയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ ഡീൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർ തമ്മിൽ തീർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴും അതിൽ മൂന്നാമതൊരാൾക്ക് ഒരു പബ്ലിക് ഇൻട്രസ്റ്റും ഇല്ല. മൂന്നാമതൊരാൾക്കതിൽ ഇടപെടാൻ യാതൊരു സ്കോപ്പും ഇല്ല. അപ്പം ഇതിലൊന്നും തന്നെ ഇതിൽ വാർത്ത, നമ്മുടെ അനുസരണം വളരെ സിമ്പിളായ ചോദ്യം, ഇതിലെന്താണ് വാർത്ത എന്നുള്ളതാണ്. ഇതിനകത്ത് യാതൊരു വാർത്തയും ഇല്ല. അയാൾക്ക് ഒരു സ്ത്രീയോട് താല്പര്യമുണ്ട്, ഉഭയ സമ്മത പ്രകാരമുള്ള ഒരു താല്പര്യമാണെങ്കിൽ അതിൽ മൂന്നാമതൊരാൾക്ക് യാതൊരു കാര്യവുമില്ല.
തീർച്ചയായും. എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമാണ്. കൂടുതൽ അന്വേഷണത്തിൽ എന്ത് പുറത്തു വരും എന്നുള്ളതും കൂടി നമുക്ക് കത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും വളരെയധികം നന്ദി ശ്രീമതി കെ കെ ഷാഹിന, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് എസ് ബി എസ് മലയാളത്തിലൂടെ സംസാരിച്ചതിനെ.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.